ഇന്ന് നാം ഒരു പുതിയ പുസ്തകം പഠിക്കുവാൻ പോകുകയാണ്. വീണ്ടും നാം ചെറിയ പ്രവാചകന്മാരിലേക്ക് വരികയാണ്. മീഖായുടെ പുസ്തകമാണല്ലോ ഇനിയും നമുക്ക് പഠിക്കുവാനുള്ളത്. ചെറിയ പ്രവാചകന്മാരിൽ മീഖ എത്രാമത്തെ ആളാകുന്നു എന്ന് നോക്കിക്കേ. അതെ, ആറാമത്തെ പ്രവാചകൻ. ഇതിനു മുൻപ് നാം പഠിച്ച പ്രവാചകന്മാർ ആരൊക്കെയെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹോശിയ, യോവേൽ, ആമോസ്, ഓബദ്യാവ്, യോന. അതിരിക്കട്ടെ, യോനായുടെ പുസ്തകത്തിൻ്റെ പഠനം വളരെ ഇഷ്ടപ്പെട്ടോ? അത് ഏതെല്ലാം വിധത്തിൽ താങ്കൾക്ക് പ്രയോജനം ചെയ്തു എന്ന് കത്തുകളിലൂടെ എഴുതി അറിയിച്ചതിന് വളരെ നന്ദി. എന്തെല്ലാം കാര്യങ്ങളാണ് നാം ഈ പുസ്തകങ്ങളിൽ നിന്നൊക്കെ പഠിക്കുന്നത്? നാം ഒരു പ്രാവശ്യം പോലും ചിന്തിക്കാതിരുന്ന കാര്യങ്ങൾ തീർച്ചയായും ഈ പ്രാവശ്യം മനസ്സിലാക്കുവാൻ സാധിച്ചില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹമായി തീരുവാൻ ഈ പഠനം പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇനി നമുക്ക് മീഖാ പ്രവചനത്തിലേക്ക് വരാം. മീഖായുടെ ദൂത് അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മീഖ എന്ന വ്യക്തിയെക്കുറിച്ചും ചിലതൊക്കെ അറിഞ്ഞിരിക്കുന്നത്. അവൻ്റെ പേരിൻ്റെ അർത്ഥം യഹോവയോട് സദൃശൻ ആരുള്ളൂ എന്നാണ്. യഹോവയോട് സദൃശൻ ആരുള്ളൂ. പ്രധാന ദൂതനായ മീഖായേലിനെ കുറിച്ച് നാം ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഈ രണ്ട് പേരുകളുടെയും ഉത്ഭവം ഒന്നു തന്നെയാണ്. മീഖായേൽ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തോട് സാദൃശ്യൻ ആരുള്ളൂ എന്നാകുന്നു. ഈ ബൈബിളിൽ അനേക മീഖാമാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രവചനം എഴുതിയ മീഖായെ മോരസ്ത്യനായ മീഖ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യെരുശലേമിന് 20 മൈൽ തെക്ക് പടിഞ്ഞാറ് ലാഖീശിനടുത്ത് മോരശത്ത് ഗത്തുകാരനായിരുന്നു മീഖാ പ്രവാചകൻ. മീഖാപ്രവചനം 1:14 നാം നോക്കുമ്പോൾ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റേതൊരു മീഖ ആയിട്ടും ഇദ്ദേഹത്തെ തെറ്റിദ്ധരിക്കേണ്ടതില്ല. മീഖാപ്രവചനം 1:1 പറഞ്ഞിരിക്കുന്നത് യോഥാം, ആഹാസ്, എഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മീഖ പ്രവചിച്ചു എന്നാണ്. എങ്ങനെയായാലും മീഖായുടെ പ്രവചനം ശമരിയെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ഉള്ളതായിരുന്നു. വടക്കേ രാജ്യമാകുന്ന ഇസ്രായേലിൻ്റെ തലസ്ഥാനമായിരുന്നു ശമരിയെന്നും തെക്കേ രാജ്യമാകുന്ന യഹൂദയുടെ തലസ്ഥാനമായിരുന്നു യെരുശലേമെന്നും നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ. ഈ വിഷയം ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. സൊലോമോൻ രാജാവിൻ്റെ ശേഷം 12 ഗോത്രങ്ങളടങ്ങിയ ഇസ്രായേൽ 2 പിരിഞ്ഞു. 10 ഗോത്രങ്ങൾ വടക്കേ രാജ്യമെന്നും 2 ഗോത്രങ്ങൾ തെക്കേ രാജ്യമെന്നും അറിയപ്പെട്ടു. നിങ്ങളുടെ ബൈബിളിലെ ഒടുവിലത്തെ പേജുകളിലുള്ള പടം നോക്കിയാൽ കുറേയൊക്കെ മനസ്സിലാകും. പിന്നെ രാജാക്കന്മാരുടെ 2 12 വായിച്ചാലും ഈ കാര്യം നമുക്ക് ഗ്രഹിക്കാം. നാം പ്രവാചകന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ തീർച്ചയായും ചരിത്ര പുസ്തകങ്ങളും കൂടി വായിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. പ്രവാചകന്മാർ സംസാരിക്കുന്നതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ അവർ പറയുന്നത് ഗ്രഹിക്കുവാൻ സാധിക്കും. മീഖ തെക്കേ രാജ്യത്തുകാരൻ ആയിരുന്നാലും അതെ യഹൂദ രാജ്യത്തിൽ പിറന്നവനായിരുന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളുടെ പ്രധാന പങ്കും വടക്കേ രാജ്യത്തിനു വേണ്ടിയുള്ളതായിരുന്നു. വടക്കേ രാജ്യത്തെ അശൂര്യർ ആക്രമിച്ച സമയത്തായിരുന്നു മീഖ രാജ്യത്തോട് സംസാരിച്ചത്. തെക്കേ രാജ്യത്തെയും അശൂര്യർ ആക്രമിച്ചു എങ്കിൽ തന്നെ വടക്കേ രാജ്യത്തെയാണ് അവർ ബന്ദികളാക്കി കൊണ്ടുപോയത്. യെശയ്യാവും ഹോശയ്യയും ആമോസും മീഖായുടെ അതേ സമയത്ത് ശുശ്രൂഷിച്ചിരുന്ന പ്രവാചകന്മാരായിരുന്നു. മീഖ യെശയ്യാവിൻ്റെ ഒരു സുഹൃത്തായിരിക്കുവാൻ സാധ്യതയുണ്ട്. യെശയ്യാ പ്രവചനത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായി മീഖ പ്രവചനത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ രണ്ട് പുസ്തകങ്ങൾ തമ്മിൽ വളരെ അടുത്ത ചില സാമ്യങ്ങളുമുണ്ട്. അനേകർക്കും ചെറിയ പ്രവാചകന്മാരിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ള പുസ്തകമാണ് മീഖായുടെ പുസ്തകം. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നും എന്നതിന് സംശയമില്ല. ഏറ്റവും പ്രശംസനീയമായ ശൈലിയിൽ എഴുതിയിട്ടുള്ളൊരു പുസ്തകം കൂടിയാകുന്നു മീഖായുടെ പുസ്തകം. മനോഹരമായ ഭാഷ താങ്കൾക്ക് ഇഷ്ടമെങ്കിൽ, എനിക്കറിയാം നിങ്ങൾക്കത് ഇഷ്ടമാണെന്ന്, കവിത ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, അതെ സാഹിത്യത്തോട് വളരെയേറെ താല്പര്യമുള്ളവർ ആകുന്നു നിങ്ങളെങ്കിൽ മീഖായുടെ പുസ്തകം വായിക്കാതിരിക്കരുത്. വായിക്കൂ, പഠിക്കൂ, താങ്കൾക്കത് ഇഷ്ടപ്പെടും. ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഈ പുസ്തകം ശരിക്കും രസിക്കാവുന്നതും വ്യക്തിപരമായിട്ടുള്ളതുമാണ്. മീഖാപ്രവചനം മൂർച്ചയുള്ളതും സ്പർശിക്കുന്നതും ആർദ്രതയുള്ളതുമായ ഒന്നാകുന്നു. ദൈവത്തിൻ്റെ അതുല്യമായ ആർദ്രതയും ന്യായവിധിയും തമ്മിൽ ബന്ധപ്പെടുത്തിയുള്ള ഈ പ്രവചന പുസ്തകത്തിന് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയുണ്ട്. ഇത് പലപ്പോഴും നാം അംഗീകരിക്കാത്തതായ ഒരു കാര്യമാണ്. ചിന്തിച്ചാൽ അംഗീകരിക്കും, ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈ ആർദ്രതയും ന്യായവിധിയും, വേറൊരു വിധത്തിൽ പറഞ്ഞാൽ സ്നേഹവും ശിക്ഷണവും, ഇത് എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത് ഇല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ശിക്ഷണത്തിൽ വളർത്തുമ്പോൾ, വേറൊരു കാര്യം പറയട്ടെ, ശിക്ഷണവും ശിക്ഷയും രണ്ട് കാര്യമാണ്. ശിക്ഷണത്തിൽ കൊണ്ടുവരുവാനാണ് ശിക്ഷിക്കുന്നത്. അപ്പോൾ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷണത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുമ്പോൾ അവർക്കൊക്കെ തോന്നാറുള്ളത്, അവർക്ക് ഇങ്ങനെ ഒരു അപ്പനുണ്ടായത്, ഒരമ്മയുണ്ടായത്, സ്നേഹമില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടായത് കഷ്ടമായി പോയല്ലോ എന്നാണല്ലേ? ദൈവം നമ്മോട് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നാം കാണുമ്പോൾ പലപ്പോഴും വളരെ ബാലിശമായി നാമും അങ്ങനെ ചിന്തിക്കാറുണ്ട്. ദൈവത്തിന് നമ്മോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഇതുപോലൊരു സാഹചര്യത്തിലൂടെ നമ്മെ കടത്തിവിടുന്നത് എന്ന്. ഞാൻ പറയട്ടെ, യഥാർത്ഥ സ്നേഹം ശിക്ഷണവും അതൊരുമിച്ച് പോകും. ശിക്ഷണമില്ലാത്ത സ്നേഹം ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും ഒടുക്കിക്കളവാനുള്ള ശത്രുവിൻ്റെ തന്ത്രം മാത്രമാണ്. ഈ മീഖായുടെ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ ആർദ്രതയും അതേ സ്നേഹവും മനസ്സലിവും ന്യായവിധിയും ഒരുമിച്ച് പോകുന്നത്, അല്ലെങ്കിൽ അവ തമ്മിൽ ബന്ധപ്പെടുത്തി പോകുന്നത് കാണുവാൻ സാധിക്കും. മീഖായുടെ പ്രവചനത്തിലാണോ അല്ലയോ എന്ന് പലർക്കും അറിയത്തില്ല എങ്കിലും അനേകം വാക്യങ്ങൾ സാധാരണക്കാരന് പോലും സുപരിചിതമായത് ഈ പുസ്തകത്തിലുണ്ട്. നാം മുൻപോട്ട് പഠിക്കുമ്പോൾ താങ്കൾക്കത് മനസ്സിലാകും. അന്നേരം ചോദിക്കും, അയ്യോ ഈ ഭാഗം ഈ പുസ്തകത്തിൽ ഉണ്ടായിരുന്നതാണോ എന്ന്. ആസന്നമായ ദൈവശിക്ഷയുടെ മ്ലാനതയിൽ പോലും ഇസ്രായേലിൻ്റെ വിടുതലിൻ്റെ മഹത്വം മീഖ വ്യക്തമായി കാണുന്നു എന്നത് ഈ പുസ്തകത്തെ ശ്രദ്ധേയമാക്കുന്ന ഒരു വസ്തുതയാണ്. ആസന്നമായ ദൈവശിക്ഷയുടെ ആ മ്ലാനതയിൽ പോലും ഇസ്രായേലിൻ്റെ വിടുതലിൻ്റെ മഹത്വം, അത് കാണുവാൻ സാധിക്കുന്നത് പ്രവാചകൻ്റെ വലിയ അനുഗ്രഹമാണ്. മീഖ ഇസ്രായേലിലെ പട്ടണങ്ങൾക്കും യഹൂദയിലെ യെരുശലേമിനും നേരെ വരുന്നതായ ദൈവന്യായവിധി അറിയിക്കുന്നു. ഈ കേന്ദ്രങ്ങൾ ആ രാജ്യത്തെ ജനങ്ങളെ മൊത്തം സ്വാധീനിച്ചിരുന്നു. ഇവ പട്ടണപ്രദേശങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. അവ ശ്രദ്ധിച്ചാൽ ഇന്നത്തെ നമ്മുടെ പട്ടണപ്രദേശങ്ങളിലെ പ്രശ്നങ്ങളുമായി വളരെ സാമ്യമുള്ളവയാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ പട്ടണങ്ങൾ, നാം ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ, അനേകരും ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ സംസാരിക്കാറുണ്ട്. ഇന്ന് പട്ടണങ്ങൾ വളർന്ന് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പട്ടണങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേകം ഈ പുസ്തകം പഠിക്കുവാൻ സമയം കണ്ടെത്തണം. മീഖ അക്രമത്തെയും അഴിമതിയെയും കൊള്ളയടിക്കലിനെയും അത്യാഗ്രഹത്തെയും സാമ്പത്തിക വിജയത്തിനും ശാരീരിക സുഖത്തിനും മറ്റും അമിത പ്രാധാന്യം നൽകുന്നതിനെയും ആത്മീക പാപ്പരത്വത്തെയും അവിഹിത ലൈംഗിക ബന്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ച് അവയ്ക്കെതിരായി സംസാരിച്ചു. മീഖായെ പട്ടണത്തിലെ പ്രവാചകനായി വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. മീഖ പ്രവചനത്തിൻ്റെ ചിന്താവിഷയം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായൊരു സംഗതിയാകുന്നു. സാധാരണയായി മീഖായെ ഒരു ന്യായവിധിയുടെ പ്രവാചകനായിട്ടാണ് കാണാറുള്ളത്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ന്യായവിധിയെക്കുറിച്ച് വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മുകളിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് തോന്നാം. എന്തായിരുന്നാലും ആദ്യത്തെ 3 അധ്യായങ്ങൾ കുറ്റപ്പെടുത്തലിൻ്റെ അധ്യായങ്ങൾ ആണെന്ന് തോന്നിയാൽ തന്നെ ഒടുവിലത്തെ 4 അധ്യായങ്ങൾ ആശ്വാസത്തിൻ്റെ അധ്യായങ്ങളാണ്. മീഖായുടെ വലിയൊരു ചോദ്യം തിരുവചനത്തിലെ മനോഹരമായ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? ദൈവത്തെപ്പോലെ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മീഖ മുൻപോട്ട് പറയുമ്പോൾ ഈ ചിന്താഗതിക്ക് ഊന്നൽ കൊടുത്താണ് സംസാരിക്കുന്നത്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ദൈവത്തെപ്പോലെ അറിയിക്കുവാൻ കൊള്ളാകുന്ന ആരുണ്ട് എന്ന ചിന്തയാണ്. ദൈവത്തെപ്പോലെ അറിയിക്കുവാൻ കൊള്ളാകുന്ന ആരുണ്ട്? 4-5 അധ്യായങ്ങളിൽ ദൈവത്തെപ്പോലെ ആശ്വസിപ്പിക്കുന്ന ആരുണ്ട് എന്ന ചിന്തയാണ്. എങ്ങനെയുണ്ട്? 6-ാം അധ്യായത്തിൽ ദൈവത്തെപ്പോലെ അപേക്ഷിക്കുന്ന ആരുണ്ട് എന്ന ചിന്ത. ഒടുവിലായി 7-ാം അധ്യായത്തിൽ ദൈവത്തെ പോലെ ക്ഷമിക്കുന്ന ആരുണ്ട് എന്ന ചിന്ത. ഈ കാര്യങ്ങളാണ് മീഖായെ അനുഗ്രഹീതമായ ഒരു ചെറിയ പുസ്തകമാക്കി തീർക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രധാന ചിന്താവിഷയം ദൈവത്തിൻ്റെ ശിക്ഷയും വിടുതലുമാണ്. ഇവ രണ്ടും ഈ പുസ്തകത്തിലുണ്ട്, ശിക്ഷയും വിടുതലും. ശിക്ഷിക്കുന്ന ദൈവം നമ്മെ ഒടുക്കിക്കളവാൻ ശ്രമിക്കുകയല്ല, പിന്നെയോ അവൻ നമ്മെ വിടുവിക്കുവാൻ, നാം അനുഗ്രഹിക്കപ്പെടുവാൻ അവസരമൊരുക്കുകയാണ്. എൻ്റെ ചിന്തയിൽ ഈ പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാകുന്നു. 7-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഒന്ന് നോക്കുമോ, ഞാൻ വായിക്കാം. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ദൈവം പാപത്തെ വെറുക്കുന്നു, പക്ഷേ ദൈവം പാപികളുടെ ആത്മാക്കളെ സ്നേഹിക്കുന്നു, അവരെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആശ്ചര്യപ്രവർത്തനം എന്നാണ് ന്യായവിധിയെ വിളിക്കുന്നത്. ദൈവത്തിൻ്റെ ആശ്ചര്യപ്രവർത്തനം, ദൈവം ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ് അതിനെ ആശ്ചര്യമായ പ്രവൃത്തി എന്ന് വിളിക്കുന്നത്. ദൈവം പരിശുദ്ധനും പാപത്തെ വെറുക്കുന്നവനുമാകയാൽ ഏതൊരു മത്സര ബുദ്ധിയെയും അവിടുന്ന് കൈകാര്യം ചെയ്തേ മതിയാകും, അല്ലാതെ പോകുവാൻ അവന് സാധ്യമല്ല. എന്നിട്ടും അവൻ പാപികളുടെ ആത്മാക്കളെ സ്നേഹിക്കുന്നു, അവരെ രക്ഷിപ്പാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ തൻ്റെ അടുത്തേക്ക് വരുമെങ്കിൽ എത്ര വലിയ പാപിയെയും രക്ഷിപ്പാൻ ദൈവം സന്മനസ്സുള്ളവനാകുന്നു. ആരാണ് ഈ പാപികളെന്ന് ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന ബൈബിൾ പറയുന്നത് സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എന്നാണ്. നാം എല്ലാവരും പാപികളാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ചെയ്യുവാൻ ഒരു നിർവാഹവും ഇല്ലാതിരുന്നതിനാലാണ് ദൈവം തൻ്റെ പരിശുദ്ധ പുത്രനെ പാപികളായ മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെ മനുഷ്യൻ്റെ പാപങ്ങൾക്കായി കാൽവരിയിൽ യാഗമായ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം ദൈവം കാണിച്ചു തന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു പാപിയും പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ യോഗ്യതയുള്ള വ്യക്തിയായിത്തീരുന്നു. ദൈവം അനുതപിക്കുന്ന ഒരു വ്യക്തിയുടെ പാപം ക്ഷമിക്കുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ സാധിക്കൂ. നമ്മെ തൻ്റെ സ്വന്തമായി സ്വീകരിക്കുവാൻ തയ്യാറായി ദൈവം ഇന്നും കാത്തിരിക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇന്നതിനുള്ള അവസരമായി കണ്ട പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിൽ താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കൂ. പ്രിയ യേശുവേ, എന്നോട് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്നെ അവിടുത്തെ പൈതലാക്കണമേ എന്ന് താങ്കൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുന്നവനാണ്, അത് കേട്ട് താങ്കളെ അനുഗ്രഹിക്കുന്നവനാണ്, താങ്കളുടെ ജീവിതം ധന്യമാക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. വളരെ രസകരമായ ഒരു വിധത്തിൽ മീഖ പ്രവചനം നമുക്ക് വിഭജിക്കാം. മീഖ കേൾപ്പീൻ എന്നാരംഭിച്ച് പ്രസംഗിക്കുന്ന 3 ദൂതുകളാണ് ഇതിനകത്ത് തരുന്നത്. അതായത് വളരെ സ്വാഭാവികമായിട്ടുള്ള വിഭജനമാണ്. 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുമാണ് ആ ഭാഗം. 1-ാമത്തെ ദൂത് സകല മനുഷ്യരെയും വിളിച്ചു പറയുന്നതാണ്. 2-ാമത്തെ ദൂത് ഇസ്രായേലിലെ നേതാക്കന്മാരോടുള്ളതാണ്. 3-ാമത്തേത് ഇസ്രായേലിനോട് വ്യക്തിപരമായി അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയാണ്. അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനാണ് ഇവിടെ അപേക്ഷിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത കാണിക്കുന്ന ഒരു കാര്യമായിട്ടാണ് യിരെമ്യാവ് മീഖായെ ഉദ്ധരിച്ച് സംസാരിച്ചിരിക്കുന്ന ഭാഗം ഞാൻ കാണുന്നത്. യിരെമ്യാവ് പ്രവചനം 26-ാം അധ്യായം 18-ാം വാക്യം നാം നോക്കുമ്പോൾ അവിടെ കാണുന്നത് യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ കാലത്ത് മോരഷ്ടനായ മീഖായാവ് സകല യഹൂദ ജനത്തോടും പ്രവചിച്ചു, സിയോനെ വയൽ പോലെ ഉഴുതുകളയും, യെരുശലേം കൽക്കുന്നായും, ഈ ആലയമുള്ള പർവ്വതം വനാന്തര ഗിരികളായും തീരും എന്നിങ്ങനെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. മീഖ പറഞ്ഞത് ചെവിക്കൊള്ളാഞ്ഞതുപോലെ തന്നെ യിരെമ്യാവ് പറഞ്ഞതും ജനങ്ങൾ അംഗീകരിച്ചില്ല. ദൈവവചനം പലപ്പോഴും കേൾക്കുമ്പോൾ അംഗീകരിക്കുവാൻ മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണല്ലോ. ഇത് സ്വാഭാവികമാണല്ലേ? മീഖ പ്രവചിച്ചതുപോലെ തന്നെ യെരുശലേമിന് സംഭവിച്ചു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നാം പ്രവേശിക്കുവാൻ പോകുന്നതേയുള്ളൂ. അതിനു മുൻപ് നമുക്ക് നമ്മെ തന്നെ ഒരു പ്രാവശ്യം ഒന്ന് സ്വയപരിശോധന ചെയ്യാം. ഈ ദിവസങ്ങളിൽ നാം ഈ ചെറിയ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ നിങ്ങളിത് എത്രയധികം പ്രാവശ്യം വായിക്കാമോ അത്രയും അധികം പ്രാവശ്യം വായിക്കുന്നത് നല്ലതാണ്. കാരണം അങ്ങനെ കൂടുതൽ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം എത്ര ആശ്ചര്യകരമാണല്ലേ, എത്ര അത്ഭുതകരമാണ്. ദൈവം നമ്മോട് തൻ്റെ ദാസന്മാരിലൂടെ സംസാരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്കത് ശ്രദ്ധിക്കാം, അത് അനുസരിക്കാം, അതിലൂടെ അനുഗ്രഹം പ്രാപിക്കാം.